സുപ്രഭാതം. ഇന്ന് മെയ് 13. ഡ്രിങ്കിംഗ് ദ കൂൾ എയ്ഡ്. അമേരിക്കയിലെ പണിസ്ഥലങ്ങളിൽ സാധാരണ കേൾക്കുന്ന പദപ്രയോഗത്തിൻ്റെ കർത്താവ് ഇന്നത്തെ ദിവസമാണ് ജനിച്ചത്. ആൾ ഒടുവിൽ 47 വയസ്സിൽ വെടിയേറ്റ് മരിക്കുമ്പോൾ ഒരുതരം കർത്താവായി മാറിയിരുന്നു. ഇയാൾക്കുണ്ടായിരുന്ന 6 മക്കളിൽ ഒരുവന്റെ പേര് സ്റ്റീഫൻ ഗാന്ധി എന്നായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ ആൾ ലേശം വ്യത്യസ്തനായിരുന്നുവെന്ന്. ഇനി എത്രത്തോളം വ്യത്യസ്തനായിരുന്നു എന്ന് എൻ്റെ കഥയൂറിയിൽ കൂടി ശ്രവിച്ചിട്ട് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. ചെറുപ്പം മുതൽക്കേ വാറന് ബൈബിളിൽ നിന്നും സുവിശേഷം പ്രസംഗിക്കാൻ അതീവ താല്പര്യമായിരുന്നു. ആദ്യം പെന്തക്കോസ്റ്റൽ, പിന്നെ ഇൻഡിപെൻഡൻറ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നിങ്ങനെ ഓരോ തരം ക്രിസ്തീയ പ്രസ്ഥാനങ്ങളിൽ കയറിയിറങ്ങി ഒടുവിൽ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് എന്നൊരു സംഘടനയിൽ വൈദികനായി. ഈ സഭ നടത്തിയിരുന്നവർ വളരെ വിശാല ഹൃദയർ ആയിരുന്നതിനാൽ അവർ വാറന്റെ വേറിട്ട ചിന്താഗതിയെ വിലക്കിയില്ല. പതിതർ, ന്യൂനപക്ഷക്കാർ, കറമ്പന്മാർ എന്നിങ്ങനെ താഴേക്കിടയിൽ കിടന്നവർക്കാണ് വാറൻ തൻ്റെ പീപ്പിൾസ് ടെമ്പിളിൻ്റെ കവാടങ്ങൾ തുറക്കുന്നതും അവരെ അകമഴിഞ്ഞ് പുണരുന്നതും. കറമ്പർക്ക് പ്രവേശനം കിട്ടാത്ത ഇടങ്ങളിലൊക്കെ കയറാനുള്ള അനുവാദത്തിന് വാദിച്ചും വീറോടെ പയറ്റി അങ്ങനെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വിശിഷ്ടമായ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് പോലും കരസ്ഥമാക്കി. അപ്പോസ്തോലിക് സോഷ്യലിസം, അതായിരുന്നു വാറന്റെ ബ്രാൻഡ്. അതായത് മാർക്സിസവും അതിൻ്റെ കൂടെ അധികാരി വർഗക്കാരുടെ ക്യാപിറ്റലിസത്തിനെതിരെ പൊരുതിയ ക്രിസ്തുവും, ഇവ രണ്ടും കൂട്ടിക്കൊഴിച്ചുണ്ടാക്കിയ കറുപ്പിൻ്റെ ഗുളികയാണ് പാവങ്ങൾക്ക് വിതരണം ചെയ്ത് കാലക്രമേണ അവരെ തന്നോട് കൂറുള്ളവരും കടപ്പെട്ടവരും ആക്കി മാറ്റിയത്. അഡിക്റ്റുകൾ. കുടുംബന്മാരുടെ മേധാവിത്വം കൊട്ടിഘോഷിച്ചിരുന്ന വർഗീയ പ്രസ്ഥാനം, അതായത് ക്ലു ക്ലക്സ് ക്ലാൻ. ഹിറ്റ്ലറിൻ്റെ ഫാസിസം. ചൂഷകന്മാരായ അമേരിക്കൻ സർക്കാർ. ഇവരെല്ലാമാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് തൻ്റെ അനുയായികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു തൻ്റെ മാന്ത്രികമായ വാചാലതയുടെ സുവിശേഷ പ്രസംഗങ്ങൾ വഴി. എൻ്റെ ഒപ്പം ക്രിസ്തുവിനെ പോലെ, പക്ഷെ കൃത്രിമമായി, അത്ഭുത പ്രവൃത്തികൾ ഉണ്ടാക്കി കാണിച്ചു. എൻ്റെ പള്ളിയിൽ കൂടുന്ന വലിയ വെളിവില്ലാത്ത ഒരുവനെ വാറന്റെ ഗൂണ്ട സംഘത്തെ കൊണ്ട് മരുന്ന് കൊടുത്ത് ബോധം കെടുത്തി. ബോധക്ഷയനായ കിടക്കുമ്പോൾ കൈ ഒടിയുമ്പോൾ ഇടുന്ന പ്ലാസ്റ്റർ വെറുതെ കെട്ടിവെച്ചിട്ട് ഉണർന്നപ്പോൾ അവനെ അണികളുടെ മുന്നിൽ നിർത്തി വാറൻ നാടികയുമായി കർത്താവിൻ്റെ നാമം ഉരുവിട്ട് പ്ലാസ്റ്റർ മാറ്റി സുഖപ്പെടുത്തി. അത്ഭുതം, മിറക്കൾ. ചില പത്രക്കാർ ഇതിൽ എവിടെയോ കള്ളക്കളി ഉണ്ടെന്ന് മണത്തറിഞ്ഞ് പത്രത്തിൽ എഴുതി തുടങ്ങിയപ്പോൾ വാറന് മുങ്ങേണ്ട സമയം അടുത്തു എന്ന് ബോധ്യമായി. അപ്പോൾ തുറുപ്പ് കുലാനിറക്കി. പാവം അമേരിക്കൻ ജനതയെ ക്യാപിറ്റലിസത്തിന് എരിയാക്കിയ സർക്കാരിനെ ശിക്ഷിക്കാൻ യഹോവ റഷ്യയെ കൊണ്ട് ആറ്റം ബോംബ് ഇടിക്കാൻ പോവുകയാണ്. റഷ്യയും അമേരിക്കയും വാശിക്ക് അണ്വായുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലം. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുരുട്ടി കാണിക്കലുമുണ്ട്. അതിനാൽ വാറന്റെ പ്രസ്താവനയ്ക്ക് അത്ര അതിശയോക്തി തോന്നിയില്ല, വളരെ സംഭവ്യമായി തോന്നി. രക്ഷപ്പെടാൻ വാറൻ മാർഗം കണ്ടുപിടിച്ചു. എൻ്റെ കൂടെ സൗത്ത് അമേരിക്കയിലെ ഗയാന രാജ്യത്തിലേക്ക് വരണം, അവിടെ ഞാൻ നിങ്ങൾക്ക് എക്കാലവും സുഖമായി സുരക്ഷിതമായി ജീവിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇണക്കി കഴിഞ്ഞു. വാറൻ ഉപദേശി തൻ്റെ മാർക്സിസം ചായ്വ് മുതലെടുത്ത് ചൈനയിലോ റഷ്യയിലോ പോകാനാണ് ആദ്യം ശ്രമിച്ചു നോക്കിയത്. പക്ഷെ അവിടെ ചൂണ്ട കൊത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗയാനയിൽ ഇടതുപക്ഷക്കാർ വിപ്ലവം നടത്തി ഭരണത്തിൽ വരുന്നതും അങ്ങോട്ട് ചെല്ലാൻ അനുവാദം കിട്ടുന്നതും. തുടക്കത്തിൽ 50 പേരെ കിട്ടി. ഗയാനയിലെ ജെയിംസ് ടൗണിലേക്ക് അവരവരുടെ സമ്പത്തുമായി കുടികയറാൻ. ഒരു വർഷത്തിനുള്ളിൽ 1000-ലേറെ നിഷ്കളങ്കരായ പാവങ്ങൾ വാറിനെ പിന്തുടർന്നു. അവിടെ തുടങ്ങിയ സ്വയം പര്യാപ്ത സമൂഹത്തിലെ അംഗങ്ങളെ കൊണ്ട് എല്ലു നുറുങ്ങിനെ കാർഷിക പണിയെടുപ്പിച്ചു. കൃഷിയും കന്നുകാലി വളർത്തലും വഴി ഉണ്ടാക്കിയ അരിയും പച്ചക്കറിയും ഇറച്ചിയും ഒക്കെ അവരെ കൊണ്ട് തന്നെ പാചകം ചെയ്യിപ്പിച്ചു. ഇതിനിടെ വാറൻ ജെയിംസ് ടൗണിൽ ആൾക്കാരെ ബലമായി പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ കാലിഫോർണിയയിലെ മുഖ്യധാരകളിൽ എത്തിത്തുടങ്ങി. അപ്പോൾ കാലിഫോർണിയയിലെ 11 ഡിസ്ട്രിക്റ്റിലെ കോൺഗ്രസ്മാൻ, അതായത് നമ്മുടെ ലോകസഭാ അംഗം ലിയോ റയാന് തൻ്റെ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇത് ഉടനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പരാതികൾ ധാരാളം എത്തി. ഇരിക്കപ്പുറത്തി ഇല്ലാതായപ്പോൾ അങ്ങേര് ടി വി കാര്യം കൂട്ടി പോയി അന്വേഷിച്ച് വരാം എന്ന് തീരുമാനിച്ചു. ജെയിംസ് ടൗണിൽ വാറനെയും കൂട്ടരെയും സന്ദർശിക്കുന്നതിനിടയിൽ NBC TV-ക്കാർക്ക് കുറെ രഹസ്യക്കുറിപ്പുകൾ ലഭിച്ചു. ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് വന്ന കൂട്ടരുടെ കൂടെ 15 പേർക്ക് മടങ്ങിപ്പോകാൻ വാറൻ ഉദാര മനസ്സോടെ അനുവാദം കൊടുത്തു. പക്ഷേ അവർ എയർപോർട്ടിൽ എത്തിയപ്പോൾ വാറന്റെ സ്വകാര്യ പട്ടാളക്കാർ വന്ന് വെടിവെപ്പ് തുടങ്ങി. കുറെ കൂട്ടർ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ കോൺഗ്രസ്മാൻ അടക്കം 5 പേര് കൊല്ലപ്പെട്ടു. കുറേ പേർ രക്ഷപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞ വാറൻ എല്ലാവരെയും വിളിച്ചു വരുത്തി പ്രഖ്യാപിച്ചു, നമ്മൾ കാത്തിരുന്ന മുക്തിദിനം എത്തിയിരിക്കുന്നു, സ്വർഗരാജ്യത്തിലേക്ക് ആരോഹണം ചെയ്യാൻ. ഇതാ ഇവിടെ ഇരിക്കുന്ന ചെമ്പുകലത്തിൽ നിന്നും കൂൾ എയ്ഡ് കലക്കി ഉണ്ടാക്കിയ സയനൈഡ് കഴിച്ചാൽ മതി, നാം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തും. ആത്മഹത്യ ചെയ്ത 909 പേരിൽ ചിലർ സ്വമേധയാ കുടിച്ചു, ചിലർ വാറന്റെ കിങ്കരന്മാർ ബലമായി കുത്തിവെച്ചു അല്ലേൽ കുടിപ്പിച്ചു. അതിൽ 276 കുട്ടികളുണ്ടായിരുന്നു. ഏറ്റവും അധികം അമേരിക്കൻ പൗരന്മാർ മരിച്ച സംഭവമാണിത്. അതിനെ കടത്തിവെട്ടിയത് 100 ശേഷം 911 വേൾഡ് ട്രേഡ് സെന്റർ വീണപ്പോഴാണ്. ജെയിംസ് വാറൻ ജോൺസ്, അതാണ് പ്രതിയുടെ മുഴുവൻ പേര്. പത്രക്കാർ ചുരുക്കി ജിം ജോൺസ് എന്നാണ് വിളിച്ചിരുന്നത്. ജിം ജോൺസ് തലയിൽ വെടിവെച്ച് ആത്മാഹുതി ചെയ്തു. ഭാര്യ കൂളേഡ് കുടിച്ച് മരിക്കും മുന്നേ ബാങ്കിങ്ങുകാർക്ക് നിർദ്ദേശം കൊടുത്ത് അവരുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന $8 million റഷ്യയിലേക്ക് അയച്ചു. അത് എവിടെ ചെന്നു എന്ന് ദൈവത്തിനും പുട്ടിനും മാത്രം അറിയാം. ഓഫീസുകളിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന കയ്പുനീര് പോലെ തൊണ്ടയിലേക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ആജ്ഞകൾ സൽമനസ്സോടെ നടപ്പാക്കുന്നതിനെയാണ് ഡ്രിങ്കിങ് ദ കൂൾ എയ്ഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കർത്താവായ ജിം ജോൺസനെ ഓർമ്മപ്പെടുത്താൻ. നിങ്ങൾക്കെല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ഓരോ കാര്യം.